بسم الله الرحمن الرحيم.
وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم ألن نجعل لكم موعدا.
നിന്റെ രക്ഷിതാവിന്റെ മുമ്പാകെ അവർ അണിയണിയായി പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും. അന്ന് അവൻ പറയും, നിങ്ങളെ നാം ആദ്യ തവണ സൃഷ്ടിച്ച പ്രകാരം നിങ്ങളിതാ നമ്മുടെ അടുത്തു വന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് നാം ഒരു നിശ്ചിത സമയം ഏർപ്പെടുത്തുകയേ ഇല്ല എന്ന് നിങ്ങൾ ജൽപ്പിക്കുകയാണ് ചെയ്തത്.
ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا.
കർമ്മങ്ങളുടെ രേഖ വെക്കപ്പെടും. അപ്പോൾ കുറ്റവാളികളെ അതിലുള്ളതിനെപ്പറ്റി ഭയവിഹ്വലരായ നിലയിൽ നിനക്ക് കാണാം. അവർ പറയും, അയ്യോ ഞങ്ങൾക്ക് നാശം, ഇതെന്തൊരു രേഖയാണ്! ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്താതെ വിട്ടുകളയുന്നില്ലല്ലോ.
നമ്മള് പിന്നെ കഴിഞ്ഞ അധ്യായത്തില് ബാബുൽ മവാഖിത്, അതില് നമസ്കാര സമയങ്ങളെ കുറിച്ചാണ് ബാബുൽ മവാഖിത്. അതിൽ രണ്ട് ഹദീസുകൾ ശേഷിക്കുന്നുണ്ട്, ചെറിയ റിവായത്തുകൾ. ഇവിടെ നമ്മളെ ഇവിടെ നിന്ന് ബോർഡിൽ എഴുതിയത് ബാബുൽ അസാനാണ്. മറ്റേ ആ രണ്ട് റിവായത്തൊന്ന് പറഞ്ഞതിന് ശേഷം ഇൻഷാല്ല, കാരണം ആ റിവായത്തുകൾ നമ്മൾ എടുക്കാനുള്ള രണ്ട് ചെറിയ റിവായത്തുകൾ, അതിന്റെ ആശയം നമുക്ക് വന്നതാണ്. അതുകൊണ്ട് കേവലം ഒന്ന് വായിച്ചു പോകാം എന്ന് മാത്രം. അതിലൊന്ന്, وعن ابن عمر رضي الله عنهما ان رسول الله صلى الله عليه وسلم قال لا صلاه بعد الفجر الا سجدتين اخرجه الخمسه الا النسائي. وفي روايه عبد الرزاق لا صلاه بعد طلوع الفجر الا ركعتي الفجر ومثله للدارقطني عن ابن عمرو بن العاص. هلا اذن ذا വാനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ സ്വലാത്ത ബഅദൽ ഫജ്ർ ഇല്ലാ സജ്ദതൈനി, ലാ സ്വലാത്ത ബഅദൽ ഫജ്ർ, ഫജ്റിന് ശേഷം നമസ്കാരമില്ല, ഇല്ലാ സജ്ദതൈൻ, രണ്ട് റക്അത്ത് അല്ലാതെ. സജ്ദ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം റക്അത്ത് എന്നാണ്, റക്അത്തിന് സജ്ദ എന്ന് പറയും. അപ്പോൾ ഇല്ലാ സജ്ദതൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് റക്അത്ത് അല്ലാതെ. അത് അതുകൊണ്ട് ഉദ്ദേശം സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്താണ്, റക്അത്ത് അൽ ഫജർ, ഫജറിന്റെ രണ്ട് റക്അത്താണ്. ആ ഹദീസ് അഖ്റജുൽ ഖംസ ഇല്ലന്നസായി, അഖ്റജുൽ ഖംസ ഇല്ലന്നസായി, അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, അഹ്മദ്. ഇല്ലന്നസായി പറഞ്ഞു, നസായി ഇല്ല. അപ്പൊ നസായി ഒഴിച്ച് സുന്നനുൽ അർബഈൽ അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, പിന്നെ ഇമാം അഹ്മദ്, ഇവരാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒഫി റിവായത്ത് അബ്ദുർ റസാഖ്, അബ്ദുർ റസാഖ് മുസന്നഫിൽ റിവായത്ത് ചെയ്തതിലുണ്ട്, ലാ സ്വലാത്ത ബഅദ തുലൂഇൽ ഫജ്ർ ഇല്ലാ റകഅത്തൈൽ ഫജ്ർ. അങ്ങനെയാണ്, ലാ സ്വലാത്ത ബഅദ തുലൂഇൽ ഫജ്ർ, ഫജ്ർ ഉദിച്ചതിന് ശേഷം നമസ്കാരമില്ല, ഇല്ലാ റകഅത്തൈ അൽ ഫജ്ർ, ഫജറിന്റെ രണ്ട് റകഅത്ത് അല്ലാതെ. ഫജറിന്റെ രണ്ട് റകഅത്ത് നമ്മൾ പിന്നെ സുബഹിന്റെ മുമ്പുള്ള രണ്ട് റകഅത്ത് നമസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒമിസ്ലുഹു ലിദ്ദാറഖുത്നി, ഇമാം അബ്ദുർ റസാഖ് റിപ്പോർട്ട് ചെയ്ത ഈ റിവായത്ത് പോലെ തന്നെ ഇമാം ദാറഖുത്നിയുടെ സുന്നനിലുണ്ട്. അൻ ഇബ്നു അംറു ബിൻ ആസ്, അത് ഇബ്നു അംറു ബിൻ ആസിൽ നിന്നാണ് നിവേദനം. ഇബ്നു അംറു ബിൻ ആസ് എന്നാണ് അബ്ദുള്ള ഇബ്നു അംറു ബിൻ ആസ്, അബ്ദുള്ള ഇബ്നു അംറു ബിൻ ആസിൽ നിന്നാണ് നിവേദനം. അപ്പൊ ആ റിവായത്ത് അറിയിക്കുന്നത് എന്താ, എന്താ പിയ ഇബ്നു ഉമറിൽ നിന്നും അതേപോലെ തന്നെ അബ്ദുള്ള ഇബ്നു അംറു ബിൻ ആസിൽ നിന്നുമുള്ള റിവായത്ത് അറിയിക്കുന്നത്, ഫജ്ർ ഉദിച്ചാൽ പിന്നെ സുന്നത്ത് നമസ്കാരമല്ല, സൂര്യൻ ഉദിക്കോളം. ഏത് നിസ്കാരമല്ലാതെ? സുബൈന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് നിസ്കാരം അല്ലാതെ. അതാണ് പിന്നെ. പക്ഷെ ഇമാം ഇബ്നു ഹജറൊക്കെ ഈ ഹദീസിനെ ദുർബലമാണ് എന്ന പക്ഷക്കാരാണ്. ഖുദാമ ഇബ്നു മൂസ എന്ന് പറയുന്ന റാവി ആ ഹദീസിന്റെ റിവായത്തിലുണ്ട്. ഇമാം ഇമാം അബൂദാവൂദ്, അതേപോലെ തന്നെ ഇമാം തുർമുദി, ഇബ്നു മാജ, ഇമാം അഹ്മദ്, ഇവരൊക്കെ റിവായത്ത് ചെയ്ത റിവായത്തിൽ ഹുദാമ ഇബ്നു മൂസ എന്ന റാവി ഉണ്ട്. ആ റാവി ദുർബലനായതുകൊണ്ട് തന്നെ ഹദീസ് ദുർബലമാണ് എന്ന പക്ഷമാണ് ഇബ്നു ഹജറിനെ പോലുള്ളവർക്ക്. ഈ രണ്ട് ഹദീസുകൾ കേട്ടോ, ഇബ്നു ഉമറിൽ നിന്ന്, അബ്ദുല്ലാഹി ഇബ്നു അംറിൽ നിന്നുള്ള ഹദീസ്. അപ്പൊ ഈ പിന്നെ ഇനി അടുത്ത ഹദീസ് കൂടി പറട്ടെ, നമുക്ക് അതിന്റെ മസല പറയാം. അടുത്ത ഹദീസ് അൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത്, ഉമ്മു സലമ റളിയല്ലാഹുവിനെ നിവേദനം, ഉമ്മു സലമയിൽ നിന്ന് നിവേദനം, കാലത്ത് അവർ പറഞ്ഞു, സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസർ നിസ്കരിച്ചു, സുമ്മ ദഖല ബൈതി, എന്നിട്ട് റസൂൽ എന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു, ഫസല്ല റകഅത്തൈൻ, എന്നിട്ട് റസൂൽ രണ്ട് റകഅത്ത് നമസ്കരിച്ചു, ഫസഅൽതുഹു, ഉമ്മു സലമ പറയാണ് ഞാൻ റസൂലുള്ളയോട് ചോദിച്ചു എന്തിനാണ് നിസ്കരിച്ചതെന്ന്. കാരണം ഉമ്മു സലമക്ക് അറിയാം അസർ നിസ്കാരത്തിന് ശേഷം എന്തില്ല, സുന്നത്ത് നിസ്കാരമല്ല. റസൂള പള്ളിയിൽ നിസ്കരിച്ചിട്ട് വീട്ടിൽ വന്നിട്ടാണ് രണ്ടരക്കാരൻ നിസ്കരിച്ചത്. അപ്പൊ ഉമ്മു സലമ ചോദിച്ചു എന്തിനാ നിസ്കരിച്ചത്, എന്ത് നിസ്കാരം. സഖാൽ, അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഷുഗിൽതു അൻ റകഅതൈനി ബഅദദ്ദുഹ്രി ഫസല്ലൈതുഹുമൽ ആൻ, ഷുഗിൽതു അൻ റകഅതൈനി ബഅദദ്ദുഹ്, ദുഹറിന് ശേഷമുള്ള രണ്ടരക്കാരൻ നമസ്കാരത്തെ തൊട്ട് ഞാൻ വ്യാപൃതനായി. ഒരു യാത്രാസംഘം വന്നപ്പോ ആ യാത്രാസംഘത്തെ സ്വീകരിക്കുന്ന റസൂള തിരക്കിലായി. അപ്പൊ റസൂള്ളക്ക് രണ്ടരക്കാരൻ നമസ്കരിക്കാൻ പറ്റിയില്ല, ഫസല്ലൈതു ഹുമൽ ആൻ, അതുകൊണ്ട് ഞാൻ ആ രണ്ടരക്കാരത്തും ഇപ്പോൾ നമസ്കരിച്ചു. ഖലാസ് ഖുൽതു, അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, അഫ നഖദീഹിമ ഇദൻ, അല്ല അഫ നഖദീഹിമ ഇദ ഫാത്തത, അഫ നഖദീഹിമ, ഞങ്ങളും അവരെണ്ണും ഖവാബ് ഇട്ടിട്ട് ഇദ ഫാത്തത, ഞങ്ങൾക്ക് ആ രണ്ടരക്കാരത്തെ നമസ്കാരം നഷ്ടപ്പെട്ടാൽ, ഇതാ ഫാത്തത്ത എന്നാണ് ആ രണ്ടരക്കാരത്തെ നമസ്കാരം നഷ്ടപ്പെട്ടാൽ ഞങ്ങളും കബാ വിട്ടട്ടെ എന്ന് ഉമ്മു സലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചോദിച്ചു. കാലല്ല, അപ്പൊ റസൂലുള്ള പറഞ്ഞു ഇല്ല പാടില്ല എന്ന് പറഞ്ഞു. അഖ്റജഹു അഹ്മദ്, ഇമാം അഹ്മദ് മുസ്നദിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്തു. വലി അബീ ദാവൂദ് അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ബിമാനാഹു, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഇതേ ആശയത്തിൽ അബൂ ദാവൂദ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ആശയത്തിൽ, അതായത് അസർ നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടരക്കാരത്ത് നിസ്കരിച്ചു. അപ്പോ അവർ ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ നമസ്കാരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അസറിന് ശേഷം കവാ വിട്ടട്ടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല അതെനിക്ക് പ്രത്യേകമാണ് എന്ന് അറിയിച്ചു എന്നുള്ളതാണ്. മനസ്സിലായ ഹദീസ്, മനസ്സിലായ അതാണ്. പക്ഷെ ഈ ഹദീസ് ഇതിന്റെ അസിൽ ഇമാം ബുഖാരിയൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഏതുവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമയുടെ വീട്ടിൽ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്ത്, അസറിന് ശേഷം രണ്ടരക്കാരത്ത് നിസ്കരിച്ചു. അപ്പൊ ചോദിച്ചു അവരെന്താണ്, അപ്പൊ പറഞ്ഞ ആ രണ്ടരക്കാരത്ത് നിസ്കാരം ദുഹറിന് ശേഷമുള്ളതാണ്, അത് നിസ്കരിക്കുന്നതിന് തൊട്ട് ഞാൻ വ്യാപൃതായി, അതുകൊണ്ട് ഞാനത് കവാ വീട്ടിയതാണ്. അത്ര വരെയേ ഉള്ളൂ പ്രബലമായിട്ടുള്ള പ്രസിദ്ധമായ റിവായത്തുകളിൽ. എന്നാൽ അഫ നഖദീഹിമ ഇദാ ഫാത്തത, ഞങ്ങൾക്ക് ആ രണ്ടരക്കാരത്ത് നമസ്കാരം വിട്ടുപോയാൽ ഞങ്ങൾ കലാവ് വിട്ടട്ടെ എന്ന് ഉമ്മു സലമ ചോദിച്ചപ്പോൾ ഖാലല്ല, റസൂല പറഞ്ഞു ഇല്ല. ആ ഭാഗത്തെ ഇമാം ബൈഹഖി, ഇബ്നു ഹജർ ഇവരൊക്കെ അത് ദുർബലമാണ്, ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഏത് ഭാഗം, അഫ നഖദീഹിമ ഇദൻ ഇദാ ഫാത്തത ഖാലല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് പിന്നെ ഒരു ഹദീസ് ഇപ്പൊ അതിൽ ഈ ഇതുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ബനു അബ്ദുൽ ഖൈസ് ഗോത്രത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും വ്യാപൃതമായപ്പോഴാണ് ആ രണ്ടരക്കാലത്ത് വിട്ടുപോയത്. പിന്നെ ചെയ്ത അസരസ്കാരത്തിന് ശേഷം റസൂൾ അത് വീട്ടി. ഉമ്മു സലമ റളിയല്ലാഹു തആല ചോദിച്ചു, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറഞ്ഞു. അത് സഹീഹിൽ വന്ന റിവായത്താണ്, മനസ്സിലല്ലേ. അതേസമയം പിന്നെ ഉമ്മു സലമ ചോദിച്ചു, ഞങ്ങൾക്കും അങ്ങനെ ഈ രണ്ടരക്കാലത്ത് വിട്ടുപോയാൽ ഞങ്ങൾക്ക് അമ്മാവ് വിട്ടട്ടെ. അപ്പൊ റസൂള ഇല്ല എന്ന് പറഞ്ഞു എന്നാണ്. ഇബ്നു ഹിബ്ബാനൊക്കെ അതിനെ ആ ഭാഗത്തെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഹജറും ബൈഹഖിയൊക്കെ ആ ഏറെ വന്ന ഭാഗം അത് ദുർബലമാണ് എന്നുള്ള പക്ഷമാണ്, മനസ്സിലായില്ലേ. അതിന് മനസ്സിലാകുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, കർമ്മശാസ്ത്രപരമായിട്ട് നമ്മൾ പറഞ്ഞു നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളുണ്ട്, അഞ്ച് സമയങ്ങൾ. അഞ്ച് സമയങ്ങളിൽ മൂന്ന് സമയം ടൈറ്റ് ആയിട്ടുള്ള സമയമാണ്, രണ്ട് സമയം വിശാലമായ സമയമാണ്. നമസ്കാരം ആ സമയത്ത് പാടില്ല എന്നാണ്. അബു ഹനീഫ, മാലിക്, ഇമാം അഹ്മദ്, അഹ്മദ് ഹനഫികൾ, മാലിക്കികൾ, ഹംബലികൾ, അവര് പറയുന്നത് ഈ വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ഒരു നിസ്കാരവും പാടില്ല എന്നാണ്, സുന്നത്തായിട്ടുള്ള ഒരു നിസ്കാരവും പാടുള്ളതല്ല എന്നുള്ളതാണ്. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ, ഷാഫിയാക്കൾ പറഞ്ഞത് കാരണമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുക എന്നുള്ളതാണ്, കാരണമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അവർക്ക് അതിന് ഉപോത്ബലകമായ തെളിവുകളുണ്ട്, തെളിവുകളുണ്ട്. പിന്നെ ഇപ്പൊ തവാഫിന്റെ രണ്ടരക്കാരത്തെ നിസ്കാരം, അതേപോലെ പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിലുള്ള തഹിയത്ത് നമസ്കാരം തുടങ്ങിയതായ കാരണമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാം എന്നുള്ളതാണ്. അപ്പോ നിസ്കരിക്കാൻ പാടില്ല ഒരു സുന്നത്തും എന്ന് പറഞ്ഞവർക്കുള്ള തെളിവാണെന്ത്? ഈ ഉമ്മി സലമിന്റെ ഒക്കെ ഈ ഹദീസ് റസൂലുള്ളാഹിക്ക് പ്രത്യേകമായിരുന്നു ഈ നിസ്കരിച്ചേ എന്നുള്ളത്. അതേസമയം സുന്നത്തായ നിസ്കാരങ്ങൾ കാരണമുള്ളതാണെങ്കിൽ നിസ്കരിക്കാം എന്നറിയിക്കുന്ന തെളിവുകളുണ്ട്. ഈ പറഞ്ഞ റിവായത്തിലുള്ള ഈ ഏറെ വന്ന ഭാഗം ഇബ്നു ഹജർ പറഞ്ഞ എന്താ, ബൈഹഖി പറഞ്ഞ എന്താ, അവരൊക്കെ ഷാഫിയാക്കളാണ്, ഇമാം ബൈഹഖി ഷാഫിയാണ്, ഇബ്നു ഹജർ ഷാഫിയാണ്, അവർ പറഞ്ഞത് ഏറെ വന്ന ഭാഗം അതിൽ ദുർബലമാണ് എന്നുള്ളതാണ്. ഏതായാലും പിന്നെ ശരിയോട് അടുത്ത അഭിപ്രായം എന്താ, ശരിയോട് അഭിപ്രായം അടുത്ത അഭിപ്രായം കാരണമുള്ള നമസ്കാരങ്ങളാണ് എന്ത് ചെയ്യുക, വിരോധിക്കപ്പെട്ട സമയങ്ങളിലും നിസ്കരിക്കാം. പക്ഷേ ഒരാൾ സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും സൂര്യൻ ഉച്ചയിലാകുന്ന സമയത്തും കാരണമുള്ള നിസ്കാരങ്ങളെ തൊട്ട് വിട്ടു നിൽക്കലാണ് എന്ത്, സുന്നത്ത് നമസ്കാരങ്ങളെ തൊട്ട് അല്പം വിട്ടു നിൽക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം, കൂടുതൽ നല്ലത്. കാരണം ചില റിവായത്തുകൾ അറിയിക്കുന്നത് സഹാബികളൊക്കെ കൂടുതൽ സൂക്ഷ്മത പുലർത്തിയിരുന്നത് ഈ ഉദിക്കുന്ന സമയത്ത് അതേപോലെ അസ്തമിക്കുന്ന സമയത്തൊക്കെ നിസ്കരിക്കുക എന്നുള്ളതിനെ തൊട്ട്, സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങളെ തൊട്ട്. പക്ഷെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അത് പിന്നെ പ്രാമാണികമായിട്ട് ശരിയോട് അടുത്തതാണ്, ശരിയോട് അടുത്തതാണ്, കാരണമുള്ള നിസ്കാരമാണ് എങ്കിൽ നിസ്കരിക്കാം. മനസ്സിലായ ഇതാണെങ്കിൽ പിന്നെ ആ വിഷയത്തിലുള്ള പിന്നെ ഹദീസുകൾ അത്. അപ്പൊ ആ ബാബുൽ മവാഖിത്തിലുള്ള ഹദീസുകളാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ ബാബുൽ അദാൻ, ബാബുൽ അദാൻ എന്താ അദാൻ? അദാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബാങ്ക് വിളി, ബാങ്കല്ല ബാങ്ക് വിളി. പിന്നെ അറബിയിൽ അൽ അദാൻ എന്ന് പറഞ്ഞാൽ അൽ ഇഅലാം, വിളംബരം. അൽ ഇഅലാം എന്ന വിളംബരം. അദാനും മിൻ അല്ലാഹി വ റസൂലിഹി ഇലല്ലദീന ആഹദ്തു മിനൽ മുശ്രിക്കീൻ, അല്ലാഹുവിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുമുള്ള വിളംബരമിതാ എന്ന് പറഞ്ഞല്ലേ സൂറത്തു തൗബയിൽ തുടക്കത്തിൽ, ബറാഅത്തു മിൻ അല്ലാഹി വ റസൂലിഹി ഇലല്ലദീന ആഹദ്തു മിനൽ മുശ്രിക്കീൻ എന്നുള്ള അതിൽ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് അദാനും മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള അദാൻ, അദാൻ എന്ന് പറഞ്ഞാൽ ഏഴാം വിളംബരം. ബാബുൽ അദാൻ ഇപ്പം നോക്കിയ ഇബ്നു ഹജർ ബാബുൽ കിതാബു സലാത്തിൽ ആദ്യം കൊടുത്തത് ബാബുൽ മവാഖിത്, സമയം. പിന്നെ കൊടുത്തത് എന്താണ്? ബാബുൽ അദാൻ, സമയമായി എന്നുള്ളത് അറിയിക്കൽ ആരാണ്? ഇതെന്തിന് സമയമായി എന്നുള്ളതാ? നിസ്കാരത്തിന് സമയമായി എന്നുള്ളതാണ്. നമസ്കാരത്തിന് സമയമായി എന്നുള്ളത് അറിയിക്കുന്നത് ആരാ? ബാങ്ക് വിളിയാണ്, അദാനാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്ത് എന്ത് ചെയ്തത്, ബാബുൽ അദാന് കൊടുത്തത് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ബുലൂഗുൽ മറാമിൽ. അതിൽ ഇന്ന് നമ്മളിവിടെ മൂന്ന് ഹദീസാണ് എഴുതിയിട്ടുള്ളത്. അൻ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഖാൽ ത്വാഫ ബി വഅന നായിമുൻ റജുലുൻ ഫഖാല, ഞാൻ ഇതിനെ വ്യത്യാസം നിങ്ങൾ പറയണം, തഖൂൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഫദക്കറൽ അദാൻ ബിതർബീഇ അത്തക്ബീരി ബിഗൈരി തർജീഇൻ വലിഖാമത ഫുറാദ إلا قد قامت الصلاة قال فلما أصبحت أتيت رسول الله صلى الله عليه وسلم فقال إنها لرؤيا حق الحديث أخرجه أحمد وأبو داود وصححه الترمذي وابن خزيمة قال أنا لله أي ود الله أنا ود كتبتك أنا وزاد أحمد في آخره قصة قول بلال في اذان الفجر الصلاه خير من النوم ولي بن خزيمه عن انس رضي الله عنه قال من السنه اذا قال المؤذن في الفجر حي على الفلاح قال الصلاه خير من النوم
هذا നമ്മൾ ആ ഹദീസ് മനസ്സിലാക്കാം. ബാങ്ക് വിളി അത് ശറാഅക്കപ്പെട്ടത് മദീനയിലാണ്, മക്കയിലല്ല. മക്കയിൽ ബാങ്ക് വിളിയില്ല. മദീനയിൽ ഹിജ്റയുടെ ഒന്നാമത്തെ വർഷമാണ്, ഹിജ്റയുടെ ഒന്നാം വർഷമാണ് ബാങ്ക് വിളി ശറാക്കുന്നത്. അതുവരെ അപ്പൊ നിസ്കാരത്തിന് എങ്ങനെ വന്നിരുന്നത്? അതുവരെ നിസ്കാരത്തിന് വന്നിരുന്നത് ഓരോരുത്തരും എന്ത് ചെയ്യും, സമയമാകുമ്പോൾ പുറത്ത് പുറപ്പെടും. അപ്പൊ ഓരോരുത്തരെ വിളിച്ചിങ്ങനെ കൊണ്ടുവരും, സെലക്ട് വിളിച്ചുകൊണ്ടിരും, നമസ്കാര സമയമായി നമസ്കാര സമയമായിട്ട് വിളിച്ചുകൊണ്ടിരും. പിന്നീട് എല്ലാവരും നിസ്കാരത്തിന് അറിയും വിധം എങ്ങനെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കും എന്നൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് കൂടിയാലോചിച്ച് ഒരു വിഭാഗം സഹാബികൾ പറഞ്ഞ് പിന്നെ ക്രൈസ്തവർക്ക് നാക്കൂസ് ഉണ്ട്, നാക്കൂസ് എന്നാ ആ മണി അടിക്കാം, ഈ പിന്നെ കുടമണി ഉണ്ട്, നമുക്കത് സ്വീകരിക്കാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സമ്മതിച്ചില്ല, അത് ക്രൈസ്തവരുടേതാണ്. അപ്പൊ യഹൂദന്മാർക്ക് ബൂക്ക് ഉണ്ട്, ബൂക്ക് എന്നാ ആ കാഹളത്തിൽ ഊതൽ, കാഹളം മുഴക്കൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് യഹൂദന്മാരുടേതാണ്, അത് റസൂലുള്ള കൂട്ടാക്കിയില്ല. അപ്പൊ പറഞ്ഞു എങ്കിൽ നമുക്ക് തീ കത്തിക്കാം, സമയമായിട്ടുണ്ടെങ്കിൽ മലന്റെ മുകളിൽ നിന്ന് തീ കത്തിക്കാം. അത് പണ്ട് മുതലേ ആളുകൾ ചെയ്യണതാണ്, അതായത് അറബികൾ ചെയ്യാറുണ്ട്. അവരൊരു സംഗതി അറിയിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, മലന്റെ മുകളിൽ നിന്ന് തീ കത്തിക്കും. ആ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ വിദൂരങ്ങളിൽ എന്ത് ചെയ്യും, അതറിയാൻ പറ്റും, അറിയാൻ പറ്റും. അങ്ങനെയാണ് അവരെന്ത് ചെയ്തിരുന്നത്, പിന്നെ ഈ അതിഥികളെ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു, അതേപോലെ തന്നെ അവർ ഔദാര്യവാന്മാരെ എന്ത് ചെയ്തിരുന്നത്, സാധുക്കളൊക്കെ ക്ഷണിച്ചു എത്തിയിരുന്നത് തീ കത്തിച്ചിട്ടാണ്. അപ്പോ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിസമ്മതിച്ചു, കാരണം അത് മജൂസികളുടെ ഏർപ്പാടാണ് തീ കത്തിക്കുക എന്നുള്ള ഏർപ്പാട്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അബ്ദുള്ള ഇബ്നു സയ്ദ് ഇബ്നു അബ്ദു റബ്ബ, അബ്ദുള്ള ഇബ്നു സയ്ദ് ഇബ്നു അബ്ദു റബ്ബ, അദ്ദേഹം പിന്നെ എന്ത് ചെയ്ത് പിന്നെ ഒരു സ്വപ്നം കണ്ട്. ഈ ഒരു മഷൂറയ്ക്ക് ശേഷം അദ്ദേഹം പോയി കിടന്ന് അദ്ദേഹം ഒരു സ്വപ്നം കണ്ട്. ആ സ്വപ്നത്തിൽ അദ്ദേഹം, അതാണ് ഇവിടെ ഈ പറയുന്നത്, അതിന്റെ കുറച്ച് ഭാഗം ഇവിടെ പറയുന്നുള്ളൂ, അതിന്റെ പൂർണ്ണരൂപം. അദ്ദേഹം സ്വപ്നം കണ്ടപ്പോ ഒരു വ്യക്തി ഈ നാക്കൂസ് ഉണ്ടല്ലോ ക്രൈസ്തവരുടെ കുടമണി, അതേറ്റ് പോകുന്നുണ്ട്. അപ്പൊ അബ്ദുള്ള ഇബ്നു സയ്ദ് അദ്ദേഹത്തോട് സ്വപ്നത്തിലാണ്, പക്ഷേ സ്വപ്നം എന്ന് പറഞ്ഞാൽ അഗാധമായി ഉറങ്ങിയിട്ടില്ല എന്നാ ഉണർന്നിരിക്കുമല്ല, ഒരു പിന്നെ മയക്കാവസ്ഥയിലാണ് അത് ഈ സ്വപ്നം കണ്ടത്. അപ്പൊ ഒരാൾ ഈ കൊടമണിയായിട്ട് പോകണണ്ടപ്പോ അബ്ദുള്ള ഇബ്നു സയ്ദ് ചോദിച്ചു അത് വിൽക്കണമെന്ന് ചോദിച്ചു, ഈ കൊടമണി വിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് നമസ്കാരത്തിന് ആളുകളെ വിളിക്കാനാണ്, നമസ്കാരത്തിന് ആളുകളെ ക്ഷണിക്കാനാണ് ഇത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് അബ്ദുള്ള ഇബ്നു സയ്ദ് പറഞ്ഞു ഉറക്കിൽ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു നിങ്ങൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് വിളി മുഴക്കാൻ പറഞ്ഞു, ബാങ്ക് വിളി മുഴക്കാൻ വേണ്ടിട്ട് പറഞ്ഞു, ബാങ്കിന്റെ ലഫ്ദുകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അബ്ദുള്ള ഇബ്നു സയ്ദ് റളിയല്ലാഹു തആല നേരം വെളുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറഞ്ഞു, ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ കണ്ടത് സത്യസ്വപ്നമാണ്, നിങ്ങൾ കണ്ടത് സത്യസ്വപ്നമാണ്. എന്നിട്ട് അബ്ദുള്ള ഇബ്നു സയ്ദ് ഇബ്നു അബ്ദുർ റബ്ബയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ നിങ്ങൾ കണ്ട ലഫ്ദുകൾ ഉണ്ടല്ലോ ഈ ബാങ്കിന്റെ ലഫ്ദുകൾ, അത് നിങ്ങൾ ബിലാലിനെ പഠിപ്പിക്കുക, ബിലാലിനെ പഠിപ്പിക്കുക. കാരണം ബിലാലാണ് നിങ്ങളെക്കാൾ ഉയർന്ന ശബ്ദമുള്ള വ്യക്തി, ഉയർന്ന ശബ്ദമുള്ള വ്യക്തി. അങ്ങനെ അബ്ദുള്ള ഇബ്നു സയ്ദ് ബിലാലിനെ ഈ ലഫ്ദുകൾ പഠിപ്പിച്ച് അങ്ങനെ ബിലാൽ ഉറക്കനെ ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല അനു ഓടിയിരുന്നത്. ഉമർ റളിയല്ലാഹു അനു വീട്ടിൽ നിന്ന് തന്റെ ഡ്രസ്സ് വലിച്ച് ഓടി വരികയാണ്. എന്നിട്ട് പറയാണ് ബിലാൽ ഈ ശബ്ദിച്ചതുപോലുള്ളതായ ലഫ്ദുകൾ ശബ്ദം അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എന്ന് ഉമർ പറഞ്ഞു. അപ്പൊ ഉമറിന്റെ സ്വപ്നവും അബ്ദുള്ള ഇബ്നു സയ്ദിന്റെ സ്വപ്നവും അതാണ് ഈ അദാനിന്റെ ബാങ്കിന്റെ ലഫ്ദുകളുടെ വിഷയത്തിൽ അടിസ്ഥാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ചെയ്ത് അംഗീകരിച്ചു സമ്മതിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ പറയാണ് എന്തിനാണ് ബാങ്കിൽ റസൂലുള്ളാഹി അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ റസൂലുള്ളാഹിക്ക് ഒരു വഹിയായിട്ട് ഇങ്ങനെ ബാങ്കിനെ ഇറക്കാതെ പിന്നെ സഹാബികളുടെ സ്വപ്നത്തിലൂടെ ബാങ്കിനെ സ്ഥിരീകരിച്ചത്? ബാങ്കിൽ അതിന് ഉത്തരം പറയുന്നത് അതിന് ബാങ്കിൽ അള്ളാഹുവിന്റെ പേരിനോടൊപ്പമാണ് റസൂലുള്ളാഹിന്റെ പേര് പറയുന്നത്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വെക്കണം എന്ന് പറയുമ്പോൾ മദീനത്താണ്, അവിടെ കവിടെ വിശ്വാസികൾ വളരെയാണ്. അപ്പൊ അവർക്കതൊരു വിഷയമായി കണ്ടോ, അള്ളാഹുവിന്റെ പേരിനോടൊപ്പം താ മുഹമ്മദ്, മുഹമ്മദിന്റെ പേര് ചേർത്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അത് ഒരു വാസിത്ത മറ്റൊരാൾ മുഖാന്തരം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന സ്വപ്നത്തിലൂടെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, കപട വിശ്വാസികൾക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാൻ ഒരവസരം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിലുള്ള ഹിക്മത്തായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്.
ഇവിടെ ഇനിയിപ്പോ ഈ ഹദീസ് അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറബ്ബിഹി സാധാരണ അബ്ദുള്ള ഇബ്നു സെയ്ദ് എന്ന് വാപ്പാനും മകനും പേരാ പറയാറുള്ളത്. പക്ഷെ ഇവിടെ ഇബ്നു അബ്ദുറബ്ബിഹി എന്ന് പറയാൻ കാരണം വേറെയും അബ്ദുള്ള ഇബ്നു സെയ്ദ് ഉണ്ട്, അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു ആസിം ഉണ്ട്, അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം ഉണ്ട്, അതേപോലെ തന്നെ അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറബ്ബിഹി ഉണ്ട്. അപ്പൊ മൂന്ന് അബ്ദുള്ള ഇബ്നു സെയ്ദ് പ്രസിദ്ധന്മാരായിട്ടുണ്ട്. അതിൽ അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു ആസിം അദ്ദേഹം ഉമ്മു അമ്മാറിന്റെ മകനാണ്. ഉമ്മു അമ്മാറ നുസൈബ റളിയല്ലാഹുവിന്റെ മകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വുദുവിന്റെ രൂപം ആ റാവിയാണ് റിപ്പോർട്ട് ചെയ്തത്. ആര്? അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു ആസിം എന്ന പ്രസിദ്ധ റാവി. അദ്ദേഹം പ്രസിദ്ധനാണ്. പലരും ഇതിനെ ഈ റാവിനെ മനസ്സിലാക്കിയത് അതായിട്ടാണ്. ആരായിട്ട്? അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു ആസിമായിട്ട്. യഥാർത്ഥത്തിൽ അത് രണ്ടും വേറെ വേറെ ആളാണ്. ഇത് അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദി റബ്ബിഹി ആണ്. മറ്റേത് അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു ആസിമാണ്. ഉദുവിന്റെ രൂപം വിശദീകരിക്കുന്നത്. ബാങ്കിന്റെ വിഷയത്തിലുള്ളത് അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദി റബ്ബിഹി ആണ്. അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറബ്ബിഹി അദ്ദേഹം അബു മുഹമ്മദ് അൽ മദനി. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു മുഹമ്മദ് ആണ്. അദ്ദേഹം ഹിജ്റയുടെ 32 മരണപ്പെടുന്നത്. ഹിജ്റയുടെ 32 അദ്ദേഹം അൻസാരിയാണ്, ഖസ്റജിയാണ്, ബദരിയാണ്. ബദരിയങ്ങളിൽ പങ്കെടുപ്പെട്ട സഹാബിയാണ് അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറബ്ബ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രധാനപ്പെട്ട ചരിത്രം ഏതാ? എന്താ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം? ബാങ്കിന്റെ ലഫ്ദുകൾ അദ്ദേഹമാണ് സത്യത്തിൽ കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വന്നിട്ട് അദ്ദേഹം ആദ്യമായിട്ട് കേൾപ്പിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ബാങ്കിന്റെ വിഷയത്തിൽ കണ്ട, ബാങ്ക് വിളിയുടെ വിഷയത്തിൽ കണ്ട ഈ ലഫ്ദുകളെയാണ് എന്ത് ചെയ്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനെ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ആ അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറബ്ബിഹി. അബ്ദുറബ്ബിഹി എന്നുള്ളത് വലിയപ്പ. അബ്ദുള്ള ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറബ്ബിഹി അദ്ദേഹത്തിൽ നിന്ന് നിവേദനം. കാല അദ്ദേഹം പറഞ്ഞു, താഫബി വ അന നായിം. താഫബി എന്നെ ചുറ്റി നടന്നു, എന്നെ ചുറ്റി നടന്നു. വ അന നായിമും ഞാൻ ഉറങ്ങുന്നവനായിരിക്കെ, റജുലുൻ ഒരു വ്യക്തി, ഒരു വ്യക്തി ഞാൻ ഉറങ്ങുന്നവനായിരിക്കെ എന്നെ ചുറ്റി നടന്നു. ഫഖാൽ ആ വ്യക്തി പറഞ്ഞു, എന്നെ ചുറ്റി നടന്ന വ്യക്തി പറഞ്ഞു, തഖൂലു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, നിങ്ങൾ പറയുക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന്. ഫദകറൽ അദാൻ, അങ്ങനെ അദ്ദേഹം അദാൻ അനുസ്മരിച്ചു. ഫദകറ അദ്ദേഹം അനുസ്മരിച്ചു. അൽ അദാൻ, അദാൻ എന്ന ബാങ്ക് വിളി, ബാങ്ക് വിളി അനുസ്മരിച്ചു. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിട്ട് ബാങ്ക് വിളിയെ അനുസ്മരിച്ചു. എങ്ങനെ ബാങ്ക് വിളിയെ അനുസ്മരിച്ചത്? ബി തർബിഉ തക്ബീരി ബിഗൈരി തർജീഇൻ. ബി തർബിഉ തക്ബീർ, തക്ബീറിനെ 4 ആവർത്തിച്ചുകൊണ്ട്. തർബിഉ തക്ബീർ എന്നാണെന്താ? തക്ബീറിനെ 4 ആവർത്തിച്ചു കൊണ്ട്. അപ്പൊ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് 4 ആവർത്തിച്ചുകൊണ്ട്. ബിഗൈരി തർജീഇൻ, തർജീഇ കൂടാതെ, തർജീഇ കൂടാതെ. എന്താ തർജീഇ? തർജീഇ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നുള്ളതുണ്ടല്ലോ, അത് ആദ്യം ഒന്ന് ശബ്ദം താഴ്ത്തി പറയാം, പിന്നെ ശബ്ദം ഉറക്കനെ പറയാം. ആദ്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എല്ലാം പറയാം, പിന്നെ ഉറക്കനെ പറയാം. അതാണെന്ത്? തർജീഇ. ഷഹാദത്തിനെ മടക്കി പറയാം, ഷഹാദത്തിനെ മടക്കി പറയാം. അപ്പൊ ഷഹാദ് ബിഗൈരി തർജീഇ എന്ന് പറഞ്ഞാൽ ഷഹാദത്തിനെ മടക്കി പറയാതെ തക്ബീറിനെ 4 ആവർത്തിച്ചുകൊണ്ട് ഫദക്കറൽ അദാൻ, ബാങ്കിനെ അനുസ്മരിച്ചു. മനസ്സിലായ? ബാങ്കിൽ തർജീഇ ഉണ്ട്, ബാങ്കിൽ തർബിഉ ഉണ്ട്. തർജീഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആദ്യം ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് മെല്ലെ പറയാം, എന്നിട്ട് ഉറക്കനെ പറയാം. അതേപോലെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് മെല്ലെ പറയാം, പിന്നെ ഉറക്കനെ പറയാം. അപ്പൊ ഇവിടെ ബാങ്കിനെ അനുസ്മരിച്ചു, തക്ബീർ തർബിയ ചെയ്തുകൊണ്ട് നാല് തവണ ആവർത്തിച്ചുകൊണ്ട്, ബിഗൈരി തർജീഇൻ, ഷഹാദത്ത് മടക്കി പറയാതെ, മടക്കി പറയാതെ. മടക്കി പറയുന്ന രീതി എങ്ങനെ? ആദ്യം നിന്ന് മെല്ലെ പറയാം, പിന്നെ ഉറക്കനെ പറയാം. വൽ ഇഖാമത കണ്ടാ ഫദക്കറൽ അദാന, അദാനെ പറഞ്ഞു. വൽ ഇഖാമത, ഇഖാമത്തും പറഞ്ഞു, അനുസ്മരിച്ചു. എങ്ങനെ ഇഖാമത്ത് പറഞ്ഞത്? ഫുറാദ ഒറ്റയായിട്ട്, ഫുറാദ ഒറ്റയായിട്ട്, ഒറ്റയായിട്ട് പറയുന്ന അപ്പോ അള്ളാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള, അങ്ങനെ ആണ് ഒറ്റയായിട്ട്. പക്ഷെ ഭൂരിപക്ഷം റാവിമാരും പിന്നെ ഇഖാമത്ത് ഒറ്റയായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്ബീറിന് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ തസ്നിയ ചെയ്തിട്ടുണ്ട്. തസ്നിയ ചെയ്യുന്നതാണ് തക്ബീർ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ട് പിന്നെ പല റിപ്പോർട്ടുകളിലുള്ളത് എന്താണ്? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. വല്ല ഇഖാമത്ത ഫുറാദ, ഇഖാമത്തിനെ ഒറ്റയായിട്ട്, ഫുറാദ ഒറ്റയായിട്ട്. ഇല്ല ഖദ് ഖാമത്തി സ്വല, ഏതൊഴിച്ച്? ഖദ് ഖാമത്തി സ്വല എന്നുള്ളതൊഴിച്ച്. ഇഖാമത്തിൽ എന്ത് വരും? ഖദ് ഖാമത്തി സ്വല വരും, അതൊഴിച്ച്. അതെന്താണ്? ഫുറാദല്ല, ഒറ്റയല്ല, പിന്നെ അത് ഇരട്ടയാണ്. ഖാല അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് പറയാണ്, ഇതിപ്പോ ഇതെന്താ വിഷയം? ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോ, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറബ്ബിഹി ഉറങ്ങിക്കിടക്കുമ്പോ ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, ബാങ്ക് പറയാണ്. അങ്ങനെ ബാങ്ക് പറഞ്ഞു, തക്ബീർ തർബിയോടുകൂടി ഷഹാദത്ത് തർജിയ ഇല്ലാതെ, ഇഖാമത്ത് പറഞ്ഞു ഒറ്റയായിട്ട്, പക്ഷെ അതിൽ ഖദ്ഖാമത്ത് സല എന്നുള്ളത് ഒറ്റയായിട്ടല്ല, ഇരട്ടയായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഖാല അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് പറയാണ്, ഫലമ്മ അസ്ബഹ്തു, നേരം പുലർന്നപ്പോൾ, അതൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കൽ ചെന്നു. അതൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കൽ ചെന്നു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹ ലറുയ ഹഖിൻ, ഇന്നഹ, തീർച്ചയായും ഈ കണ്ടത്, ലറുയ ഹഖിൻ, സത്യമായ, സത്യത്തിന്റെ സ്വപ്നമാകുന്നു, സത്യത്തിന്റെ സ്വപ്നമാകുന്നു. റുയ എന്നാണ് സ്വപ്നം. റുയ സ്വപ്നം, റുയ ഹഖിൻ എന്നാണ് ഹഖിന്റെ സ്വപ്നമാകുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വപ്നത്തെ അംഗീകരിച്ചു, അംഗീകരിച്ചു. പിന്നെ അൽ ഹദീസ്, ഈ ഹദീസിന് ബാക്കിയുണ്ട്. അല്ല ഹദീസ് എന്നാണ് എന്താ? ഈ ഹദീസിന് ഇനി ബാക്കിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, റസൂലുള്ള എന്ത് ചെയ്ത് അദ്ദേഹത്തോട്, അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറബ്ബിയോട് പറഞ്ഞ്, നിങ്ങൾ ബിലാലിനെ പഠിപ്പിക്കുക ഈ ബാങ്ക്, കാരണം ബിലാലാണ് നിങ്ങളെക്കാൾ ഉച്ചത്തിൽ ശബ്ദമുള്ളത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഒരു വ്യക്തി ഒരു കാര്യം തുടങ്ങി, അയാളേക്കാൾ പ്രാപ്തനായ ഒരു വ്യക്തി പിന്നീട് അറിയപ്പെടുകയും ഉണ്ടാവുകയാണെങ്കിൽ അയാളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാം എന്നുള്ളതാണ്. കണ്ട ഇവിടെ ഇത് സ്വപ്നം കണ്ടതാരാ? ഈ വിഷയം ശ്രദ്ധിച്ചതാരാ? അബ്ദുല്ലാഹി ഇബ്നു സെയ്ദ് ഇബ്നു അബ്ദുറബ്ബിഹാൻ. പക്ഷേ അദ്ദേഹം അത് നിർവഹിക്കാൻ യോഗ്യനല്ല, പക്ഷേ അദ്ദേഹത്തിന് വേറൊരാളാണ് നിർവഹിക്കാൻ യോഗ്യൻ എന്ന് കണ്ടപ്പോൾ ചെയ്തു, അദ്ദേഹത്തെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചു. ഏതായാലും അല്ല ഹദീസ്, ഹദീസിന് അതിന്റെ തുടർച്ചയുണ്ട്. ആ തുടർച്ചയിൽ പെട്ടതാണ് പിന്നെ ഉമർ റളിയല്ലാഹു ഓടി വന്നതും ഞാൻ അങ്ങനെ കണ്ട് എന്ന് പറഞ്ഞതൊക്കെ. ഈ ഹദീസ് അഖ്റജഹു അഹ്മദു വ അബൂദാവൂദ്, ഇവിടെ ഞാൻ കുത്തിട്ടേക്കാണ്, അഖ്റജഹു അഹ്മദു വ അബൂദാവൂദ്, ഇമാം അബൂദാവൂദും അഹ്മദും അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസഹഹു തുർമുദി വബ്നു ഖുസൈമ, ഇമാം തുർമുദിയും ഇബ്നു ഖുസൈമയും അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസ് സഹീഹ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വസാദ അഹ്മദു ഫി ആഖിരിഹി, ഈ ഹദീസിന്റെ അവസാനത്തിൽ ഇമാം അഹ്മദ് വർദ്ധിപ്പിച്ചു. ഖിസ്സത ഖൗലി ബിലാലിൻ, ബിലാലിന്റെ വാക്ക് ഉള്ള സംഭവത്തിൽ, ഫി അദാനിൽ ഫജർ, ഫജറിന്റെ ബാങ്കിൽ, ഫജറിന്റെ ബാങ്ക് വിളിയിൽ ബിലാലിന്റെ വാക്ക് ഉള്ള ആ സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിന്റെ ഒടുവിൽ ഇമാം അഹമ്മദ് വർദ്ധിപ്പിച്ചു എന്ത്? അസ്സലാത്തു ഖൈറു മിനന്നൗം എന്നുള്ളത്. അപ്പൊ ബിലാലിന്റെ ആ വിഷയങ്ങൾ വരുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെ ഇമാം അഹമ്മദ് റിവായത്ത് ചെയ്തപ്പോ ഫജറിന്റെ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയാൻ, പിന്നെ അസ്സലാത്തു ഖൈറു മിനന്നൗം എന്നുള്ളത് അദ്ദേഹം ഇമാം അഹമ്മദ് ഏറെ കൊണ്ടുവന്നു, ഏറെ റിപ്പോർട്ട് ചെയ്തു. വലി ഇബിനു ഖുസൈമത്ത, ഇബിനു ഖുസൈമക്കുണ്ട്, ഇബിനു ഖുസൈമന്റെ സഹീഹിൽ, അൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഖാല അനസ് പറഞ്ഞു, മിനസ് സുന്നത്തി ഇദാ ഖാല അൽ മുഅദ്ദിനു ഫിൽ ഫജ്രി ഹയ്യ അല സ്വലാ ഖാല അസ്സലാത്തു ഖൈറു മിനന്നൗ. എന്തായിരുന്നു അയാൽ ഫലാഹ്? അയാൽ ഫലാഹ് എന്നല്ലേ? വലി ഇബ്നു ഖുസൈമത്താണ് അനസ് റളിയല്ലാഹു അൻഹു. അനസിൽ നിന്ന് ഇബ്നു ഖുസൈമയുടെ റിവായത്തിലുണ്ട്, ഖാൽ അനസ് പറഞ്ഞു, മിനസ് സുന്നത്തി, സുന്നത്തിൽപ്പെട്ടതാണ്, ഇദാ ഖാലൽ മുഅദ്ദിനു, മുഅദ്ദിൻ പറഞ്ഞാൽ, ഫിൽ ഫജ്രി, ഫജ്റിന്റെ ബാങ്കിൽ, ഫി അദാനിൽ ഫജ്ർ, ഫജ്റിന്റെ ബാങ്കിൽ മുഅദ്ദിൻ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ, ഖാല അവൻ പറയണം, അസ്സലാത്തു ഖൈറു മിനന്നൗം, അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന്. അപ്പൊ അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, സുന്നത്തിൽപ്പെട്ടതാണ് ഫജ്റിന്റെ ബാങ്കിൽ മുഅദ്ദിൻ ഹയ്യ അലൽ എന്ന് പറഞ്ഞാൽ അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയൽ. മനസ്സിലായോ? അത് മനസ്സിലായോ? ഇതാ ഇബ്നു ഹജർ കൊണ്ടുവരാൻ കാരണം, എന്താ ഈ റിവായത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ കാരണം? ഇവിടെ ഇമാം അഹമ്മദ് ഏറെ കൊണ്ടുവന്നു, അനസിൽ നിന്ന് ഇബ്നു ഖുസൈമ, പിന്നെ അനസ് ഇങ്ങനെ പറഞ്ഞതായി കൊണ്ടുവന്നു പറയാൻ കാരണം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് ഫജ്ർ ബാങ്കിൽ പറയാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാണ്. ഫജ്ർ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനന്നൗം ഇല്ല എന്ന പക്ഷക്കാരനാണ് ആരുടെ? ആര്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ പിന്നെ ഷാഫി മസാബിൽ തന്നെ പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്യണം, ഈ റിവായത്ത് ഇവിടെ കൊണ്ടുവരികയാണ്. എന്തിന്? പിന്നെ ഫജറിന്റെ ബാങ്കിൽ എന്ത് പറയണം? അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയണം. പിന്നെ ഇമാം നബി ഒക്കെ പറഞ്ഞു, പിന്നെ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷയത്തിൽ സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ എന്റെ മദ്ഹബ് അതായിരിക്കും. അപ്പൊ അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് സുബഹി ബാങ്കിൽ പറയലാണ് ഞങ്ങളുടെ മദ്ഹബ് എന്നുള്ളതാണ് അവര് എന്തിനാണ് സ്ഥിരീകരിക്കുന്നത്. തൈഫ്, അപ്പൊ ഈ ഈ ഹദീസിൽ ബാങ്ക് എന്താണെന്നും അതിന്റെ അത് പിന്നെ മതപരമാക്കുവാൻ അടിസ്ഥാനപരമായിട്ടുള്ള സംഭവം എന്താണ് എന്നും അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിൽ നിന്നുള്ള ഈ പിന്നെ സെയ്ദിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു തആലനു ബാങ്ക് പിടിച്ച്, അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആലനു മദീനയിൽ ബാങ്ക് കൊടുത്ത്, അങ്ങനെ മദീനക്കാർക്കിടയിൽ ബിലാൽ റളിയല്ലാഹു തആലന്റെ ബാങ്കാണ് പ്രസിദ്ധമായത്. ആ ബാങ്കിൽ 15 ലഫ്ദുകളാണ്, 15 ലഫ്ദുകൾ, ഇഖാമത്തിൽ 11, ഇഖാമത്തിൽ 11. അപ്പോ ആ 15 ലഫ്ദുകൾ എങ്ങനെ വരിക? 15 ലഫ്ദുകൾ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, മുഹമ്മദ റസൂലുള്ള, ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അല ഫലാഹ്, ഹയ്യ ഹയ്യ അല ഫലാഹ്, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് 15 ലഫ്ദുകൾ. ഇഖാമത്ത് ഒറ്റയായിട്ട്, ഖദ്ഖാമത്ത് സലായില്ല ഇരട്ടയായിട്ട്, അപ്പൊ ഇഖാമത്തിന്റെ ലഫ്ദുകൾ 11. ഈ ബാങ്കാണ് പ്രസിദ്ധമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ബിലാൽ റളിയല്ലാഹു തആലനെ തുടർത്തി കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോഴൊക്കെ ബിലാലാണ് മദീനത്തെ മുഅദ്ദിൻ. അപ്പോ ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന ബാങ്ക് ഈ ലഫ്ദുകളാണ്. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പിന്നെ മക്കികളുടെ ബാങ്കാണ് സ്വീകരിച്ചത്. മക്കികളുടെ ബാങ്ക്, മക്കികൾ അബു മഹദൂറയായിരുന്നു. ഇവിടെ അബു മഹദൂറയാണ് മക്കയിലെ ബാങ്കി, മക്കയിലെ ബാങ്കി. അതിൽ 17 ലഫ്ദുകളാണ്, 17 ലഫ്ദുകൾ. 17 ലഫ്ദുകൾ വരാൻ കാരണം തർജിയുള്ളതാണ്, തർജിയുള്ളതാണ്. എങ്ങനെ തർജിയ? ആ ഷഹാദത്ത് പതുക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഉറക്കനെ പറയാന്നുള്ളത്. അപ്പോ ഷഹാദത്ത് പതുക്കെ പറയുമ്പോ എന്തായി? 2 ലഫ്ദുകാറ് വന്ന്, 2 ലഫ്ദുകാറ് വന്ന്. അപ്പോ 17 ആവും. അതുകൊണ്ടാണ് പിന്നെ ഷാഫിയാക്കളുടെ ബാങ്കിൽ ഈ 17 ലഫ്ദുകൾ വരുന്നത്. വേറെയും റിവായത്തുകൾ ബാങ്കിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ബസറക്കാരുടെ ബാങ്ക്, കൂഫക്കാരുടെ ബാങ്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കർമ്മശാസ്ത്രപരമായിട്ട് നമ്മൾ അത് ഒരു മസല മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. സൂറത്തുൽ ജുമാന്റെ തഫ്സീറിൽ, സൂറത്തുൽ ജുമാന്റെ തഫ്സീറിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാഅത്തി ഫസ്അഊ ഇലാ ദിക്രില്ലാഹ്. അവിടെ പിന്നെ ബാങ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വിശദീകരിച്ചു. അത് കുറച്ച് വിശാലമായിട്ടുള്ള ഭാഗം. ഏതായാലും ഇവിടെ പിന്നെ ഈ 15 ലഫ്ദുകൾ ബാങ്കിൽ 11 ലഫ്ദ് ഇഖാമത്തിൽ, അതാണ് പ്രസിദ്ധമായിട്ടുള്ളതായ പിന്നെ ബാങ്കിന്റെ ഇഖാമത്തിന്റെയും രീതി. ഇനി ഇവിടെ ഇന്നഹാല റുഇയ ഹഖ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബ്ദുല്ലാഹി ഇബ്നു സെയ്ദിന്റെ സ്വപ്നത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അത് ഹഖിന്റെ റുഇയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്, അത് അതിലൂടെ ഈ ഒരു മതവിധി സ്ഥാപിതായത്. മനസ്സിലല്ലേ? ഒരാളുടെയും സ്വപ്നം, നബിമാരുടെ സ്വപ്നമല്ലാതെ ഒരാളുടെയും സ്വപ്നം എന്തല്ല, ദീനില് തെളിവല്ല, ദീനില് തെളിവല്ല. ഏത് വിഷയത്തിൽ? ഹലാൽ ഹറാമിന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ ഹക്കുകൾ സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ എന്നല്ല സ്വപ്നമല്ല. അതേസമയം ചില സ്വപ്നങ്ങൾ അത് പിന്നെ ചില സുവിശേഷങ്ങളാണ്, സന്തോഷ വാർത്തകളാണ്. പിന്നെ ചിലരുടെ സ്വപ്നങ്ങൾ അത് സത്യമായിട്ട് പുലരാം എന്നുള്ളത് ശരിയാണ്. ചില പണ്ഡിതന്മാർ മഹത്തുക്കൾ പിന്നെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അത് സത്യമായി അവരുടെ വ്യാഖ്യാനങ്ങൾ പുലരുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും എന്തല്ല, ഹലാല് ഹറാം നിശ്ചയിക്കുന്ന വിഷയത്തിലല്ല, ആരുടെയെങ്കിലും ഹക്ക് അവകാശങ്ങൾ സ്ഥിരീകരിക്കുന്ന വിഷയമല്ല, ഏതെങ്കിലും കുറ്റങ്ങൾ സ്ഥിരീകരിക്കുന്ന വിഷയത്തിലൊന്നുമല്ല. മനസ്സിലായോ? ചില ഇപ്പൊ ഇവിടെ അനസ് റളിയല്ലാഹു തആലന്റെ ചരിത്രത്തിൽ അനസ് റളിയല്ലാഹു തആലനെ ജനാസ കുളിപ്പിക്കുന്നത് മുഹമ്മദ് ബിൻ സീരീനാണ്. മുഹമ്മദ് ബിൻ സീരീൻ, മുഹമ്മദ് ബിൻ സീരീൻ അറിയപ്പെട്ട സ്വപ്നവ്യാഖ്യാനത്തിന്റെ ആള്, ഇമാം അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. ആര്? മുഹമ്മദ് ബിൻ സീരീൻ, ഇബ്നു സീരീൻ. അനസ് റളിയല്ലാഹുവിന്റെ ജനാസ കുളിപ്പിക്കണമെങ്കിൽ എന്താണ്, അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ആളാകണം. മുഹമ്മദ് ബിൻ സീരീൻ കുറേ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സ്വപ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ, മുഹമ്മദ് ബിൻ സീരീന്റെ പിന്നെ ജീവിതാന്ത്യം. അതായത് ഒരു വ്യക്തി വന്നിട്ട് പിന്നെ മുഹമ്മദ് ബിൻ സീരീനോട് പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ട്, ആ സ്വപ്നത്തിൽ ഒരു വ്യക്തിയുടെ കണങ്കാലി വെളിപ്പെട്ടിരിക്കുന്നു, കണങ്കാലി വെളിപ്പെട്ടിരിക്കുന്നു, ആ കണങ്കാലിൽ നിറച്ച് രോമം മുളച്ചിട്ടുണ്ട്, രോമം മുളച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്വപ്നം കണ്ടത്. അപ്പോ മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു, നിങ്ങൾ കണ്ട സ്വപ്നം അതിന്റെ വ്യാഖ്യാനം ആ വ്യക്തി കടം കൊണ്ട് പ്രയാസപ്പെടുകയും കടം കാരണത്താൽ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്യും, ജയിലിലായിരിക്കും അയാളുടെ മരണം എന്നതിന്റെ വ്യാഖ്യാനമായിട്ട് മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു. അപ്പൊ ഈ സ്വപ്നം കണ്ട വ്യക്തി പറഞ്ഞു, ഞാൻ നിങ്ങളെയാണ് സ്വപ്നത്തിൽ കണ്ടത്. ആരെ? ഇമാം മുഹമ്മദ് ബിൻ സീരീനാണ് സ്വപ്നത്തിൽ കണ്ടത്. മനസ്സിലായോ? ആ സ്വപ്നത്തിന് നാളുകൾ കഴിഞ്ഞ് മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി കടം കൊണ്ട് വലയുകയും അങ്ങനെ കടക്കെണി കാരണത്താൽ അദ്ദേഹം ജയിലിലടക്കപ്പെടുകയും ചെയ്തു. ജയിലിലടക്കപ്പെട്ട് അനസ് റളിയല്ലാഹു തആലനു മരിക്കുന്നതിന്റെ മുമ്പ് അനസ് റളിയല്ലാഹു വസിയത്ത് ചെയ്തിരുന്നു, എന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ടതും എന്റെ ജനാസ നമസ്കരിക്കേണ്ടതും മുഹമ്മദ് ബിൻ സീരീനാണ്. കാരണം മുഹമ്മദ് ബിൻ സീരീൻ അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം വസിയത്ത് ചെയ്തു അനസ് റളിയല്ലാഹു, എന്നെ ജനാസ കുളിപ്പിക്കേണ്ടത് മുഹമ്മദ് ബിൻ സീരീനാണ്, എന്റെ ജനാസ നമസ്കരിക്കേണ്ടതും. അങ്ങനെ പിന്നെ അനസ് റളിയല്ലാഹു മരണപ്പെട്ടപ്പോൾ മുഹമ്മദ് ബിൻ സീരീനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്തിന്? വസീയത്ത് നടപ്പിലാക്കാൻ വേണ്ടി, അനസിന്റെ റളിയല്ലാഹുവിന്റെ വസീയത്ത് നടപ്പിലാക്കാൻ. അങ്ങനെ അദ്ദേഹത്തെ ജനാസ പിന്നെ സംസ്കരിച്ചതിന് ശേഷം വീണ്ടും മുഹമ്മദ് ബിൻ സീരീൻ ഈ കേസിന്റെ കാരണത്താൽ ജയിലിലായി. അങ്ങനെ ജയിലിൽ കിടന്നിട്ടാണ് മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുന്നത്. മനസ്സിലായില്ലേ? പിന്നെ മരിക്കാനായ വ്യക്തികൾ നിർവഹിക്കുന്ന വസീയത്തുകൾ നടപ്പിലാക്കണം എന്ന മസാല സംസാരിക്കുമ്പോൾ ഫുഖഹാക്കൾ ഈ വിഷയം കൊണ്ടുവരലുണ്ട്. അനസ് റളിയല്ലാഹുവിന്റെ വസീയത്ത് പിന്നെ നടപ്പിലാക്കിയത് മുഹമ്മദ് ബിൻ സീരീനെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. ഏതായാലും പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ചില സ്വപ്നങ്ങൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങൾ, അത് അള്ളാഹുവിൽ നിന്നുള്ള സുവിശേഷങ്ങളാണ്. അതിൽ പിന്നെ ചില സ്വപ്നങ്ങൾ എന്ത് ചെയ്യും, അത് സത്യമായിട്ട് പുലരുകയും സംഭവിക്കുകയും ചെയ്യും. പക്ഷെ സ്വപ്നങ്ങളൊന്നും എന്തിനല്ല, ഹലാല് ഹറാമാക്കാൻ, ഹറാം ഹലാലാക്കാൻ, അല്ലെങ്കിൽ ഹലാൽ ഹറാം നിശ്ചയിക്കുന്ന വിഷയത്തിലല്ല, അതേപോലെ തന്നെ അന്യരുടെ ഹക്കുകൾ സ്ഥിരീകരിക്കുന്ന സ്ഥാപിക്കുന്ന വിഷയത്തിലും അല്ല. ഇനി അടുത്ത ഹദീസ്. അൻ അബി മഹ്ദൂറത റളിയല്ലാഹു അൻഹു, അബു മഹ്ദൂറയിൽ നിന്ന് നിവേദനം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമഹുൽ അദാന ഫദക്കറ ഫീഹി തർജിഉ അഖ്റജഹു മുസ്ലിം വലാക്കിൻ ذكر التكبير في اوله مرتين فقط انا له واخرجه الخمسه بدون ذكر التربيع انا له له ورواه الخمسه فذكروه اربعا
മുറബ്ബാൻ ഫദക്കറൂഹു മുറബ്ബാൻ വറവാഹുൽ ഖംസത്തു ഫദക്കറൂഹു മുറബ്ബാൻ. ഹദീസിലും ഇതിലും പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഭാഗമാണ്. അൻ അബി മഹദൂർ റളിയല്ലാഹു അൻഹു, അബൂ മഹദൂറയിൽ നിന്ന് നിവേദനം. അബു മഹദൂർ നമുക്ക് വന്ന റാവിയാണ്. ആരാ അബു മഹദൂർ? ഒന്നില്ലേ അബു മഹദൂർ. അദ്ദേഹത്തിന്റെ പേര് ഔസ് ഇബ്നു ഔസാണ്. അദ്ദേഹത്തിന്റെ പേര് ഔസാണ്. ഔസ് ഇബ്നു മുഅയ്യർ അല്ലേ. അതേ ഹിജ്റയുടെ 59 മരിക്കണേ. 59 അബു മഹദൂർ ഔസ് അദ്ദേഹം ബനു ജമഹ ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അബു മഹദൂർ ഔസ് അൽ ജമഹിയാണ് അദ്ദേഹം. ഹിജ്റയുടെ 59 അദ്ദേഹം മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅദ്ദിനാണ്, ബാങ്കിയാണ്. അദ്ദേഹം ഹുനൈൻ യുദ്ധത്തിന് ശേഷം, ഞാൻ അദ്ദേഹത്തിന്റെ സംഭവം കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ. അദ്ദേഹം ചെയ്ത് ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സഹാബികളും വരുമ്പോൾ നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ ഇവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഒരു കുറച്ച് കുട്ടികളാണ്. അപ്പം റസൂലുള്ളാഹിന്റെ ബാങ്കി ബാങ്ക് കൊടുക്കുന്നത്, ബാങ്ക് വിളി നടത്തുന്നത് കേട്ടപ്പോൾ അവരതിനെ പരിഹസിച്ചിട്ട് കളിയാക്കിയിട്ട് ബാങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരാളുടെ ശബ്ദം നല്ല ഇമ്പമുള്ള ശബ്ദമാണ്, നല്ല ഉയർന്ന ശബ്ദമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഒരു സംഘം കുട്ടികളല്ല, അവരൊന്നായിട്ട് വിളിച്ചിട്ട് ഓരോരുത്തരെ കൊണ്ട് വാങ്ങി കൊടുപ്പിച്ച്. അങ്ങനെ അബു മഹദൂറിന്റെ റോളെത്തിയപ്പോൾ അബു മഹദൂറാണ് ഏറ്റവും നല്ല ബാങ്ക്. അതിനു മുമ്പ് റസൂലുള്ള ചോദിച്ച് ആ പിന്നാരാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ബാങ്ക് വിളിക്കാന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഇന്ന ചൂണ്ടിയെന്നാണ്. ഏതായാലും അങ്ങനെ അബു മഹദൂറയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ബാങ്ക് പഠിപ്പിച്ചിട്ട് അദ്ദേഹത്തെ മക്കയിൽ ബാങ്കിയായിട്ട് നിശ്ചയിച്ചു. അദ്ദേഹം അബു മഹദൂർ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ള അദ്ദേഹത്തിന്റെ നെഞ്ഞിൽ കൊട്ടി. അദ്ദേഹം ഇസ്ലാമിന്റെ ശത്രു ആയിരുന്നു, പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹിനെ ഏറെ ഇഷ്ടപ്പെട്ട് റസൂലുള്ള അദ്ദേഹത്തെ മക്കയിൽ ബാങ്കിയാക്കിയിട്ട് നിശ്ചയിച്ചു. അതാണ് അബു മഹദൂർ. ഈ അബു മഹദൂർ അൽ ജമഹി അദ്ദേഹം പറയുന്നത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമഹുൽ അദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ബാങ്ക് പഠിപ്പിച്ചു, അദാന് പഠിപ്പിച്ചു. ആ സന്ദർഭമാണ് ഹുനൈനിൽ നിന്ന് മടങ്ങുമ്പോൾ ആ സന്ദർഭത്തിൽ. ഫദക്കറ ഫീഹി തർജീഅ് ഫദക്കറ ഫീഹി അദ്ദേഹം ആ ബാങ്കിൽ പറഞ്ഞു. തർജീഅ് എന്താ? റസൂലുള്ള അദ്ദേഹത്തെ ബാങ്ക് പഠിപ്പിച്ചപ്പോൾ അതിലെന്തുണ്ട്? തർജീഅ് ഉണ്ട്. എന്താ തർജീഅ്? ഷഹാദത്തിനെ ആവർത്തിക്കൽ. ഷഹാദത്തിന് ആവർത്തിക്കൽ എങ്ങനെ? ആദ്യം ഒന്ന് ശബ്ദം പതുക്കിയാക്കിയിട്ട് അശ്വദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്വദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ, പിന്നെ അശ്വദ് അല്ലാ ഇലാഹ ഉറക്കണേ, പിന്നെ അശ്വദ് തന്നെ മൂന്ന് റസൂല അശ്വദ് റസൂല പതുക്കെ, പിന്നെ അത് ഉറക്കണേ. അങ്ങനെ തർജീഅ്, അതാണ് തർജീഅ്. ഖലാസ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമഹുൽ അദാൻ ഫദക്കറ ഫീഹി തർജീഅ്. അഖ്റജഹു മുസ്ലിം. ഇതാരാ റിപ്പോർട്ട് ചെയ്ത്? ഇമാം മുസ്ലിമാണ്. വലാക്കിൻ ذكر التكبير في اوله مرتين فقط ولكن എന്നാൽ ذكر التكبير في اوله امام مسلم റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ തുടക്കത്തിൽ തക്ബീറിനെ അനുസ്മരിച്ചത് മർറതൈനി ഫഖത്ത്. എന്താ മർറതൈനി ഫഖത്ത്? രണ്ട് തവണയാണ്. അതായത് അബൂ മഹദൂറക്ക് റസൂലുള്ള ബാങ്ക് പഠിപ്പിച്ചു എന്ന് പറയില്ലേ, ആ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്തത്? ഇമാം മുസ്ലിമാണ്. സഹീഹിൽ ഇമാം മുസ്ലിം ആ റിവായത്തിന്റെ തുടക്കത്തിൽ തക്ബീറിനെ പറഞ്ഞത്, വലാക്കിൻ ദക്കറ തക്ബീർ, തക്ബീറിനെ നൽകിയത് ഫി അവ്വലിഹി, അതിന്റെ തുടക്കത്തിൽ, മറത്തൈനി ഫഖത്ത്, രണ്ട് തവണയാണ്. അപ്പൊ അബു മഹദൂറിന്റെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ബാങ്കിൽ എത്ര തക്ബീറ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നാണ്. പക്ഷേ ഇവിടെ എത്ര തക്ബീറ ഈ ഹദീസിൽ? 4 തക്ബീറാണ്. അപ്പൊ ഇമാം മുസ്ലിമിന്റെ ഈ റിവായത്തിൽ 2 പ്രാവശ്യമാണ് തക്ബീർ. പക്ഷേ വറവാഹുൽ ഖംസ ഈ ഹദീസിന് എന്ത് ചെയ്തിട്ടുണ്ട്? അൽ ഖംസത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഖംസത്ത്? അതായത് അബൂ മഹദൂറയിൽ നിന്നുള്ള ഈ ഹദീസ് ഉണ്ടല്ലോ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതിനെ ഹംസത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹംസത്താണ് ആരാ? അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹമ്മദ്, ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ റിപ്പോർട്ട് ചെയ്തത്? ഫദക്കറൂഹു മുറബ്ബാൻ, തക്ബീറിനെ 4 അവർ റിപ്പോർട്ട് ചെയ്തത്. 4 റിപ്പോർട്ട് ചെയ്തത്. അപ്പോ അബൂ മഹദൂറിന്റെ ഈ ഹദീസിൽ തക്ബീർ 2 തവണ എന്ന് ആര് പറഞ്ഞു? ഇമാം മുസ്ലിം പറഞ്ഞു. എന്നാൽ
അൽ ഹംസത്ത് അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്, ഇവർ പറഞ്ഞ അതിലെത്രയാണ്? നാല് തക്ബീറാണ്. അപ്പൊ എന്തായി? ഇമാം മുസ്ലിം ആർക്കെതിരായി? ഇമാം മുസ്ലിമിന്റെ റിവായത്ത് മറ്റുള്ളവരുടെ റിവായത്തിനെതിരായി. മറ്റുള്ളവരുടെ റിവായത്തിലുള്ളത് എത്രയാണ്? നാല് തക്ബീറാണ്. ഇമാം മുസ്ലിമിന്റെ റിവായത്തിലോ രണ്ട് തക്ബീറാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞു ഇമാം മുസ്ലിമിന്റെ റിവായത്ത് ഷാദാണ്, ഷാദാണ്, നമ്മൾ വിശ്വസ്തന്മാരുടെ റിവായത്തുകൾക്ക് എതിരാണ്. ഇമാം അബ്ദുൽ ബറർ അതേപോലെ തന്നെ ഇബ്നു ഹജറിനെ പോലെതായ പണ്ഡിതന്മാർ പറഞ്ഞത് അബൂ മഹദൂറയിൽ നിന്ന് ഈ ഹദീസ് ഇമാം മുസ്ലിം അല്ലാത്തവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിശ്വസ്തരായ റാവിമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വിശ്വസ്തരായ റാവിമാരുടെയൊക്കെ റിവായത്തിൽ ഏറ്റവും കൂടുതലുള്ള റിവായത്തും എന്താണ്? തക്ബീർ നാലെണ്ണമെന്നാണ്. തക്ബീർ നാല് എന്നാണ്. പക്ഷെ ഇമാം മുസ്ലിമിൻ്റെതോ അതിൽ തക്ബീർ എത്രയാണ്? രണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇമാം മുസ്ലിമിന്റെ ഇവിടെ അതിൽ നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇമാം മുസ്ലിമിന്റെ ഈ സഹീ മുസ്ലിം ഉണ്ടല്ലോ, അതിനെ പകർത്തി എഴുതിയ ചിലരുടെ റിവായത്തുകളിൽ ചില പകർപ്പുകളിൽ നാല് തക്ബീർ എന്നുള്ളതാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിം പകർത്തി എഴുതി, അതായത് പശ്ചിമ ലോകത്തെ പണ്ഡിതന്മാർ ഇമാം മുസ്ലിമിന്റെ സഹീഹ് പകർത്തി എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൗരസ്ത്യ ദേശത്തെ പണ്ഡിതന്മാർ ചെയ്തിട്ടുണ്ട്, ഇത് പകർത്തി ചെയ്തിട്ട്. പണ്ടൊക്കെ എന്താണ്? കോപ്പി പകർത്തി ചെയ്തലാണ്. അപ്പോ പിന്നെ പൗരസ്ത്യ ദേശത്തുള്ളവരുടെ റിവായത്തുകളിലാണ് എന്ത് വന്നത്? രണ്ട് എന്ന് വന്നത്. മനസ്സിലായി? ഇമാം ഖാദിയാദിനെ പോലുള്ളതായ, ഓർമ്മ ശരിയാണെങ്കിൽ ഖാദിയാദ്, പിന്നെ അവരുടെ പിന്നെ അവരുടെ പക്കലുള്ളതായ പകർപ്പിൽ നാല് തക്ബീർ എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ വിഷയത്തിൽ ഇമാം മുസ്ലിം ഷാദായ ഹദീസ് റിപ്പോർട്ട് ചെയ്തെന്ന് വിധിക്കാൻ പറ്റൂല. പറഞ്ഞ മനസ്സിലായത്? ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ റിവായത്ത് ഷാദാണെന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഇത് പകർത്തി എഴുതിയവരുടെ കയ്യിലുണ്ടായ പഴവാണ്. അതേസമയം ഇമാം മുസ്ലിം എന്തന്നെയാണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്? നാല് എന്നുള്ളത് തന്നെയാണ്. ഒരു ഹദീസിനെ കുറിച്ച് അതിന്റെ ആഴത്തിൽ അതിനെക്കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ പഠനങ്ങൾ അതിനെ വിലയിരുത്താതെ ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നതായ അപകടങ്ങളിൽ ഒരു ഉദാഹരണമാണിത്. യഥാർത്ഥത്തിൽ ഇമാം മുസ്ലിമിന്റെ ഈ റിവായത്തിന് ഷാദി എന്ന് ചിലർ വിധിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഷാദി എന്ന് വിധിക്കാൻ കാരണം വിശ്വസ്തരായ മറ്റുള്ളവരുടെ റിവായത്തുകൾക്ക് വ്യത്യസ്തമാണ് ഇമാം മുസ്ലിമിന്റെ റിവായത്ത്. കാരണം എന്താ? ഇമാം മുസ്ലിം പറഞ്ഞത് രണ്ട് തക്ബീർ എന്നാണ്. അതേസമയം വിശ്വസ്തനായ പല പ്രമുഖരും പറഞ്ഞതോ അബൂ മഹദൂറയുടെ ഹദീസിൽ നാല് തക്ബീർ എന്നാണ്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ഇവരുടെ റിവായത്തിനെതിരായത് കാരണത്താൽ അതിന് ഷാദ് എന്ന് പലരും വിധിച്ചു. പക്ഷേ അങ്ങനെ ഷാദ് എന്ന് വിധിച്ച് ഇവിടെ ആ റിവായത്തിനെ പിന്നെ ഒഴിവാക്കാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിനെ പകർത്തി എഴുതിയവരുടെ ചില പകർപ്പുകളിൽ എന്തുണ്ട്? നാല് തക്ബീർ എന്ന് തന്നെ രേഖപ്പെടുത്തിയത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ആ ഒരു ഈ ഒരു ഭാഗം ഇമാം മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നാല് തക്ബീർ പിന്നെ അദ്ദേഹത്തിന്റെ സഹീഹിൽ പിന്നെ ഉണ്ട് എന്നുള്ളത്. ഏതായാലും ഇവിടെ പക്ഷെ മുസ്ലിം ഈ ഹദീസിന്റെ തുടക്കത്തിൽ തക്ബീറിനെ രണ്ട് തവണ മാത്രമാണ് പറഞ്ഞത്. പക്ഷേ അബൂ മഹദൂറയിൽ നിന്നുള്ള ഈ ഹദീസിനെ റവാഉൽ ഹംസത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് അവരെന്താ പറഞ്ഞത്? തക്ബീർ നാലെണ്ണം ആയിട്ടാണ് അവർ പറഞ്ഞത്. അനസ് റളിയല്ലാഹു അൻഹു, നേരത്തെ ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമിറ ബിലാലുൻ അൻ യശ്ഫഅ അൽ അദാന ശഫ്അൻ വയൂതിറ അൽ ഇഖാമത ഇല്ല അൽ ഇഖാമ യാനി ഇല്ല ഖദ് ഖാമത്തിസ് സലാ ഇല്ല അങ്ങനെണ്ടാ എല്ലാരും ഇതിലുണ്ടാ ഇല്ലാഹുലഹുണ്ടാവും.
വലിന്നസായി അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലൻ. ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനസ് നമുക്ക് വന്ന റാവിയാണ്, അനസ് ഇബ്നു മാലിക് റസൂലുള്ളാഹി ഖാദിം. ഖാല അദ്ദേഹം പറഞ്ഞു, ഉമിറ ബിലാലുൻ, ബിലാൽ കൽപ്പിക്കപ്പെട്ടു, അയ്യഷ്ഫഅൽ അദാൻ, ബാങ്ക് ഇരട്ടിപ്പിക്കുവാൻ. അയ്യഷ്ഫഅൽ അദാൻ ബാങ്കിനെ ഷഫ്അൻ, അയ്യഷ്ഫഅൽ അദാന ഷഫ്അൻ ബാങ്കിനെ ഇരട്ടിപ്പിക്കുവാൻ കൽപ്പിച്ചു, കൽപ്പിക്കപ്പെട്ടു. വയൂത്തിറൽ ഇഖാമത്ത, ഇഖാമത്തിനെ ഒറ്റയാക്കുവാനും, ഇഖാമത്ത് ഒറ്റയാക്കുവാനും, ബാങ്കിനെ ഇരട്ടിപ്പിക്കുവാനും ഉമിറ ബിലാലുൻ, ബിലാൽ കൽപ്പിക്കപ്പെട്ടു. ഇല്ലൽ ഇഖാമ, ഇഖാമത്ത് ഒഴിച്ച്. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഖദ്ഖാമത്തി സലാ, അതിനാണ് ഇഖാമത്ത് എന്ന് പറയുന്നത്. യാനി ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ, യാനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൗലഹു ഖദ്ഖാമത്തി സലാ, ഖദ്ഖാമത്തി സലാ എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കാണ്, അതാണ് ഇഖാമത്ത്. അപ്പൊ ആ ഖദ്ഖാമത്തി സലാ എന്ന അദ്ദേഹത്തിന്റെ വാക്കൊഴിച്ച് ഇഖാമത്തിനെ വിത്തറാക്കുവാനും ഒറ്റയാക്കുവാനും ബാങ്കിനെ ഇരട്ടിയാക്കുവാനും ഉമിറ ബിലാലുൻ, ബിലാൽ കൽപ്പിക്കപ്പെട്ടു. ഇവിടെ വലം യദ്കുർ മുസ്ലിമുൻ അൽ ഇസ്തിസ്ന, ഇമാം മുസ്ലിം ലം യദ്കുർ പറഞ്ഞിട്ടില്ല, അൽ ഇസ്തിസ്ന, ഇസ്തിസ്ന, ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ ഈ ഇല്ല ഇഖാമ എന്നുള്ളത്. അപ്പൊ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഉമിറ ബിലാലുൻ അയ്യഷ്ഫഅൽ അദാന ഷഫ്അൻ വയൂത്തിറൽ ഇഖാമ, അത്രയേ ഉള്ളൂ. ഇസ്തിസ്ന ഉണ്ടല്ല, ഇല്ലൽ ഇഖാമ എന്നുള്ളത് വലം യദ്കുർ മുസ്ലിമുൻ, മുസ്ലിം അത് പറഞ്ഞിട്ടില്ല, ഇസ്തിസ്ന പറഞ്ഞിട്ടില്ല. വലിൻ നസായി, ഇമാം നസായിയുടെ റിവായത്തിലുള്ളത് അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് കൽപ്പിച്ചു എന്നാണ്. അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലൻ, റസൂലുള്ളാഹ് ബിലാലിനോട് കൽപ്പിച്ചതാണ്. ഉമീറ ബിലാലുൻ എന്നുള്ളതും അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലൻ എന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഉമീറ ബിലാൽ എന്ന് പറഞ്ഞാൽ ബിലാൽ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. ആരാ കൽപ്പിച്ചത്? ആ കൽപ്പിച്ച ആളാരെന്നില്ല, പക്ഷേ കൽപ്പിച്ച ആളാര് തന്നെയാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അത് ഇമാം നസായിയുടെ റിവായത്തിൽ വ്യക്തമായിട്ടുണ്ട്. അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു ബിലാലൻ ബിലാലിനോട്, അയ്യഷ്ഫഅൽ അദാന ഷഫ്അൻ വയൂത്തിറൽ ഇഖാമ, ബാങ്കിനെ ഇരട്ടിപ്പിക്കാൻ പറഞ്ഞു, ഇഖാമത്തിനെ ഒറ്റയാക്കാനും പറഞ്ഞു. എന്തിനാ ബാങ്കിനെ ഇരട്ടിക്കാൻ പറഞ്ഞത്? എന്തിനാ ഇഖാമത്ത് ഒറ്റയാക്കാൻ പറഞ്ഞു? ആ ബാങ്ക് സ്ഥലത്തില്ലാത്തവരോട് ഇങ്ങോട്ട് വരാനാണ്. അപ്പൊ എന്ത് വേണം? അത് ആവർത്തിക്കണം, ആളുകൾ കേട്ടിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരാന്. ഇഖാമത്ത് എന്തിനാ? ഇവിടെ ഉള്ളവരോട് നിസ്കരിക്കാൻ നിൽക്കാനാണ്, ഇവിടെ ഉള്ളവരോട് നിസ്കരിക്കാൻ നിൽക്കാനാണ്. ആ നിസ്കരിക്കാൻ നിൽക്കുക എന്നുള്ളതാണ് അവിടെ ഊന്നി പറയേണ്ടത്, അതാണ് ഇഖാമത്ത്. അതുകൊണ്ടാണ് അതെന്ത് ചെയ്തത്? ഇരട്ടിപ്പിച്ചത്. ഖദ്ഖാമത്തി സലാ, ഖദ്ഖാമത്തി സലാ, അതാണ് ഇഖാമത്ത്. അത് ഇരട്ടിപ്പിച്ചത് അതിനെയാണ് അവിടെ ഊന്നി പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്, അള്ളാഹു ആലം. അതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത്. ബിലാൽ, ബിലാൽ റസൂലുള്ളാന്റെ മുഅദ്ദിൻ, അദ്ദേഹത്തിന്റെ പാപ്പാന്റെ പേരെന്താ? ബിലാൽ ഇബ്നു റബാഹ്. അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേര് ഹുമാമ, ഹുമാമ. ബിലാൽ ഇബ്നു റബാഹ്, അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേര് ഹുമാമയാണ്, ഹുമാമ. ഹിജ്റയുടെ 17-ലാണ് ബിലാൽ റളിയല്ലാഹു തആല സിറിയയിൽ മരണപ്പെട്ടത്, സിറിയയിൽ. ഇൻഷാല്ലാ നമുക്ക് ചില മസാലകളുണ്ട്, അതിനി അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ നമുക്ക് ബാക്കി ഹദീസുകൾ വരുമ്പോൾ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.